എബ്രിഗോം ബൈബിൾ സ്കൂൾ ശ്രോതാക്കൾക്ക് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനങ്ങൾ അറിയിച്ചു കൊള്ളുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. കരുണാസമ്പന്നനായ സ്വർഗീയപിതാവേ, എബ്രിഗോം ബൈബിൾ സ്കൂൾ ക്ലാസ്സുകളിൽ ശ്രദ്ധിക്കുന്ന മാന്യ ശ്രോതാക്കളെ ഐശ്വര്യമായി അനുഗ്രഹിക്കണമേ. തിരുവെഴുത്തുകളെ വേണ്ട പോലെ ഗ്രഹിക്കുവാൻ അവരുടെ ഹൃദയക്കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ. പരിശുദ്ധാത്മാവിനാൽ ഉല്ലേഖനം ചെയ്യപ്പെട്ടിരിക്കുന്ന സ്വർഗത്തിൽ സ്ഥിരമായിരിക്കുന്ന ഈ ജീവനുള്ള വചനം, ജീവിപ്പിക്കുന്ന വചനം ഹൃദയത്തിൽ സംഗ്രഹിച്ച് ക്ഷമയോടെ 30, 60, 100 മേനി ഫലം കൊടുക്കുവാൻ കൃപ ചെയ്യുമാറാകണമേ. കർത്താവായ യേശുക്രിസ്തു നിത്യ നാമത്തിൽ അപേക്ഷിക്കുന്നു, ദയോടെ കേൾക്കുമാറാകണമേ. 1 തിമോത്തിയോസിൻ്റെ ലേഖനം 3:11 അവണ്ണം സ്ത്രീകളും ഘനശാലികളായി ഏഷണി പറയാതെ നിർമ്മതമാരും എല്ലാറ്റിലും വിശ്വസ്തമാരുമായിരിക്കണം. ഇവിടെ പരാമർശിക്കപ്പെട്ടിരിക്കുന്ന സ്ത്രീജനം സഭയിൽ സഹായ ശുശ്രൂഷകൾ ചെയ്യുന്നവരാണ്. 2 വാക്യത്തിൽ എന്നാൽ അധ്യക്ഷൻ എന്നും 8 വാക്യത്തിൽ അവണ്ണം ശുശ്രൂഷകന്മാരെന്നും 11 വാക്യത്തിൽ അവണ്ണം സ്ത്രീകളെന്നും കാണുന്നതിനാൽ ഈ സ്ത്രീകൾ അധ്യക്ഷന്മാരുടെയും ശുശ്രൂഷകന്മാരുടെയും ഭാര്യമാരായ സ്ത്രീകളാണെന്ന് അഭിപ്രായപ്പെടുന്ന വേദപണ്ഡിതന്മാരുണ്ട്. എന്നാൽ ശുശ്രൂഷ വൃന്ദങ്ങളുടെ യോഗ്യതകൾ വിവരിച്ച് പറഞ്ഞിരിക്കുന്ന ഈ അധ്യായത്തിലെ സന്ദർഭോചിതമായ അർത്ഥം സഭയിൽ സഹായ ശുശ്രൂഷകൾക്ക് നിയോഗിക്കപ്പെട്ടിരിക്കുന്ന സ്ത്രീകൾ എന്നാകുന്നു. 1, അവർ ഘനശാലികൾ ആയിരിക്കണം. അവരുടെ വ്യക്തിപരമായ നടപ്പിലും പെരുമാറ്റങ്ങളിലും മാന്യതയും അന്തസ്സും ഉള്ളവരാണ് ഘനശാലികൾ. വിശ്വാസിനികൾക്ക് യോഗ്യമായ ജീവിതമുള്ളവരായിരിക്കണം. 2, ഏഷണി പറയാത്തവരായിരിക്കണം. ആത്മീക വളർച്ചയ്ക്ക് തടസ്സമായിരിക്കുന്ന സകല ദുഷ്ടതയും എല്ലാ ചതിവും വ്യാജഭാവവും അസൂയയും എല്ലാ നുണയും നീക്കിക്കളഞ്ഞ് രക്ഷയ്ക്കായി വളരുവാൻ വചനം എന്ന മായമില്ലാത്ത പാൽ കുടിപ്പാൻ ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ വാഞ്ചിക്കണമെന്ന് 1 പത്രോസ് 2:1-2 കാണുന്നു. ദൈവമക്കളെ, അപവാദം പറയുന്നത് അപവാദിയാകുന്ന സാത്താനാകുന്നു. ശുശ്രൂഷയിൽ പങ്കുവഹിക്കുന്ന സ്ത്രീ സാത്താനെ അനുകരിക്കുന്ന ഒരു പെൺ പിശാചായിരിക്കരുതെന്ന് കെൻ്റ് വ്യാഖ്യാനിച്ചിരിക്കുന്നു. സ്ത്രീകൾ ഏഷണി പറയാൻ കൂടുതൽ സാധ്യതയുണ്ട് എന്ന് വൈറ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നു. 35:8 കാണുന്ന ദബോരയും ന്യായാധിപന്മാർ 4:4 കാണുന്ന പ്രവാചകിയായ ദബോരയും രൂത്തിൻ്റെ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന നവോമിയും രൂത്തും 1 സമൂവേൽ 1:2 കാണുന്ന ഹന്നായും 1 രാജാക്കന്മാർ 17 കാണുന്ന സാരാഫത്തിലെ വിധവയും എസ്തേറിൻ്റെ പുസ്തകത്തിലെ എസ്തേർ രാജ്ഞിയും ലൂക്കോസ് 1:5 ദർശിക്കുന്ന എലിസബത്തും ശിവശേഷങ്ങളിൽ പ്രകാശിക്കുന്ന യേശുവിൻ്റെ അമ്മ മറിയയും മാർത്തയും മറിയയും മഗ്ദലക്കാരത്തി മറിയയും യോഹന്നയും അപ്പോസ്തോല പ്രവൃത്തികളുടെ പുസ്തകത്തിൽ കാണുന്ന ലുദിയയും തബീഥയും പ്രിസ്കില്ലയും 2 തിമോത്തിയോസ് 1:5 ഉല്ലേഖനം ചെയ്യപ്പെട്ടിരിക്കുന്ന യുനീക്കയും ലോബീസും എല്ലാം ഘനശാലികളും നിർമ്മതമാരും ഏഷണി പറയാത്തവരും വിശ്വസ്തമാരും ആയിരുന്നു. എന്നാൽ 39:39 പൊത്തീഫറിൻ്റെ ഭാര്യയും 1 രാജാക്കന്മാർ 21 ഈസബേലും ഏഷണിക്കാരായ സ്ത്രീകളായിരുന്നു. 3, നിർമ്മതമാരായിരിക്കണം. ഗൗരവമുള്ളവരും ഉത്സാഹിയും വിവേകിയും തിരിച്ചറിവുള്ളവരും സശ്രദ്ധയോടുകൂടെ ജീവിക്കുന്നവരുമാണ് നിർമ്മതമാർ. 4, എല്ലാറ്റിലും വിശ്വസ്തമാരായിരിക്കണം. വ്യക്തിപരവും കുടുംബപരവുമായ ഏത് കാര്യങ്ങളിലും അവർ വിശ്വസ്തമാരായിരിക്കണം. ക്രിസ്തീയ ജീവിതത്തിൽ വിശ്വസ്തരായിരിക്കുമ്പോൾ മറ്റുള്ളവർക്ക് വിശ്വസിക്കുവാനും ആശ്രയിക്കുവാനും അംഗീകരിക്കുവാനും ഇടയാകും. 1 കൊരിന്ത്യർ 4:2 എന്താണ് കാണുന്നത്? ഗ്രഹവിചാരകന്മാരിൽ അന്വേഷിക്കുന്നതോ അവർ വിശ്വസ്തരായിരിക്കണമെന്നത്രേ. സദൃശവാക്യം 16:6 നാം എന്തു വായിക്കുന്നു? ദൈവം വിശ്വസ്തതയും കൊണ്ട് അകൃത്യം പരിഹരിക്കപ്പെടുന്നു, യഹോവ ഭക്തി കൊണ്ട് മനുഷ്യർ ദോഷത്തെ വിട്ടകലുന്നു. സദൃശവാക്യം 25:13 എന്താണ് വിളിച്ചറിയിക്കുന്നത്? വിശ്വസ്തനായ ദൂതൻ തന്നെ അയക്കുന്നവർക്ക് കൊയ്ത്തുകാലത്ത് ഹിമത്തിൻ്റെ തണുപ്പ് പോലെ അവൻ യജമാനന്മാരുടെ ഉള്ളം തണുപ്പിക്കുന്നു. സദൃശവാക്യം 28:6 എന്തെഴുതിയിരിക്കുന്നു? തൻ്റെ വഴികളിൽ വക്രനായി നടക്കുന്ന ധനവാനേക്കാൾ പരമാർത്ഥതയിൽ നടക്കുന്ന ദരിദ്രൻ ഉത്തമൻ. സങ്കീർത്തനകാരൻ പാടിയിരിക്കുന്നത് 84:11 എന്താണ് വാഗ്ദത്തം ചെയ്തിരിക്കുന്നത്? യഹോവയായ ദൈവം സൂര്യന് പരിചയമാകുന്നു, യഹോവ കൃപയും മഹത്വം നൽകുന്നു, നേരോടെ നടക്കുന്നവർക്ക് അവനൊരു നന്മയും മുടക്കുകയില്ല. ശുശ്രൂഷകന്മാർ, ഏക ഭാര്യയുള്ള ഭർത്താക്കന്മാരും മക്കളെയും സ്വന്തം കുടുംബങ്ങളെയും നന്നായി ഭരിക്കുന്നവരുമായിരിക്കണം. 12 അധ്യക്ഷന്മാരെ പോലെ ശുശ്രൂഷകന്മാരും തങ്ങളുടെ വിവാഹ ജീവിതം അപവാദരഹിതമായി സൂക്ഷിക്കേണ്ടതാണ്. അതുപോലെ തന്നെ സ്വന്തം കുടുംബത്തെയും മക്കളെയും അവർ നന്നായി ഭരിക്കുന്നവരായിരിക്കണം. സ്വന്തം കുടുംബാംഗങ്ങൾ പൂർണ്ണ സമർപ്പണവും അനുസരണവും വിനയവും ഉള്ളവരായി, നല്ല മാതൃകയുള്ളവരായി, സാക്ഷ്യമുള്ളവരായിരിക്കണമെന്ന് അർത്ഥമാകുന്നു. 13 നന്നായി ശുശ്രൂഷ ചെയ്തിട്ടുള്ളവർ തങ്ങൾക്ക് നല്ല നിലയും ക്രിസ്തുവേശുവിങ്കിലുള്ള വിശ്വാസത്തിൽ വളരെ പ്രാഗൽഭ്യവും സമ്പാദിക്കുന്നു. ഫിലിപ്പോസും സ്തെഫാനോസും നന്നായി ശുശ്രൂഷ ചെയ്തവരായിരുന്നു. അവർ വിശ്വാസത്തിൽ അതിധൈര്യമുള്ളവരായിരുന്നു. രക്തസാക്ഷികളായി തീരുന്നതിന് മുമ്പ് തൻ്റെ പ്രസംഗം വളരെ പ്രാഗൽഭ്യത്തോടുകൂടെ താൻ നിർവഹിച്ചു. ഫിലിപ്പോസ് ആകട്ടെ എത്യോപ്യൻ ധനകാര മന്ത്രിയെ ശിവശേഷം അറിയിച്ച് സ്നാനപ്പെടുത്തുവാനിടയായി. വളരെ പ്രാഗൽഭ്യത്തോടെയാണ് താൻ ആ ശുശ്രൂഷ നിർവഹിച്ചത്. 14:15 ഞാൻ വേഗത്തിൽ നിന്റെ അടുക്കൽ വരുമെന്ന് ആശിക്കുന്നു. താമസിച്ചു പോയാലോ? സത്യത്തിന്റെ തൂണും അടിസ്ഥാനവുമായി ജീവനുള്ള ദൈവത്തിന്റെ സഭയാകുന്ന ദേവാലയത്തിൽ നടക്കേണ്ടത് എങ്ങനെയെന്ന് നീ അറിയേണ്ടതിന് ഇതെഴുതുന്നു. 2:1 മുതൽ 3:13 വരെയുള്ള കാര്യങ്ങൾ ഉല്ലേഖനം ചെയ്ത് അറിയിക്കാനുള്ള കാരണം പറയുകയാണ്. 1, ഞാൻ വേഗം നിന്റെ അടുക്കൽ വരാൻ ആഗ്രഹിക്കുന്നെങ്കിലും താമസിച്ചു പോകുമോ എന്ന് ഭയപ്പെടുന്നു. 2, ഈ അറിയിച്ച കാര്യങ്ങൾ സഭയുടെ കാര്യമാണ്, ഗൗരവമായ കാര്യമാണ്, താമസിയാതെ നടപ്പിലാക്കേണ്ടതാണ്. 3, വേഗത്തിൽ വന്ന് കാണുവാൻ കഴിയാതെ പോയാൽ തീമോത്യോസ് ചെയ്യേണ്ട കാര്യം രേഖാപൂർവം വിശ്വപോഷനായ പൗലോസ് തന്നെ അറിയിക്കേണ്ടതിന് ഇതെഴുതുന്നു. പഴയ നിയമകാലത്ത് ദൈവം സമാഗമന കൂടാരത്തിലും ദേവാലയത്തിലും ദൈവജനത്തോടുകൂടി അധിവസിച്ചു. എന്നാൽ പുതിയ നിയമകാലത്തിലാകട്ടെ അവിടുന്ന് ദൈവസഭയിലാണ് വസിക്കുന്നത്. സത്യത്തിൻ്റെ തൂണും അടിസ്ഥാനവും എന്ന സഭയെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ അടിസ്ഥാനമെന്ന് പറഞ്ഞിരിക്കുന്നത് സഭയുടെ അടിസ്ഥാനം എന്നുള്ള അർത്ഥത്തിലാണ്. ക്രിസ്തുവേശു മൂലക്കല്ലും അപ്പോസ്തലന്മാരും പ്രവാചകന്മാരുമാണ്. ആത്മീയ കെട്ടിടമാം സഭയുടെ അടിസ്ഥാനമായിരിക്കുന്നത് ഇപ്രകാരമാണ്. 16 അവൻ ജഡത്തിൽ വെളിപ്പെട്ടു, ആത്മാവിൽ നീതീകരിക്കപ്പെട്ടു, ദൂതന്മാർക്ക് പ്രത്യക്ഷനായി, ജാതികളുടെ ഇടയിൽ പ്രസംഗിക്കപ്പെട്ടു, ലോകത്തിൽ വിശ്വസിക്കപ്പെട്ടു, തേജസ്സിൽ എടുക്കപ്പെട്ടു എന്നിങ്ങനെ ദൈവഭക്തിയുടെ മർമ്മം സമ്മതമാമണ്ണം വലുതാകുന്നു. ക്രിസ്തുവേശുവിൻ്റെ വ്യക്തിത്വമാണ് ദൈവഭക്തിയുടെ മർമ്മം എന്ന് വ്യാഖ്യാതാവായ ലോക്ക് പറഞ്ഞിരിക്കുന്നു. വിശ്വാസത്താൽ നാം ക്രിസ്തുവിനെ മഹത്വപ്പെടുത്തുന്നു, ഭക്തിയാൽ ആശ്ലേഷിക്കുന്നു. 16 ഇവിടെ ഒരു സ്തുതിഗീതമായി കാണുന്നു. അപ്പോസ്തല പ്രവൃത്തി 10:38-43 വരെയുള്ള വാക്യങ്ങളിലും റോമർ 8:31-39 വരെയുള്ള വാക്യങ്ങളിലും കൊലോസ്യർ 1:12-20 വരെയുള്ള തിരുവെഴുത്തുകളിലും വെളിപ്പാട് പുസ്തകം 5:6-16 വരെയുള്ള വേദവാക്യങ്ങളിലും 12:10-12 വരെയുള്ള വേദഭാഗത്തും 19:6-8 വരെയുള്ള വേദവാക്യങ്ങളിൽ ഇതുപോലെയുള്ള സ്തുതിഗീതങ്ങൾ കാണാൻ കഴിയും. 1 തിമോത്യോസ് 3:16 ആറ് കാര്യങ്ങൾ പ്രത്യേകമായി രേഖപ്പെടുത്തിയിരിക്കുന്നു. 1, ക്രിസ്തു ജഡത്തിൽ വെളിപ്പെട്ടു. 2, ആത്മാവിൽ നീതീകരിക്കപ്പെട്ടു. 3, ദൂതന്മാർക്ക് പ്രത്യക്ഷനായി. 4, ജാതികളുടെ ഇടയിൽ പ്രസംഗിക്കപ്പെട്ടു. 5, ലോകത്തിൽ വിശ്വസിക്കപ്പെട്ടു. 6, തേജസ്സിൽ എടുക്കപ്പെട്ടു. ഇങ്ങനെ ക്രിസ്തുവിൻ്റെ നിത്തുല്യ ജനനം തുടങ്ങി ഉയർപ്പ്, തേജസ്സിലുള്ള സ്വർഗാരോഹണം വരെയുള്ള കാര്യങ്ങൾ ഇവിടെ വ്യക്തമാക്കിയിരിക്കുന്നു. 1, ജഡത്തിൽ വെളിപ്പെട്ടു. ജഡത്തിൽ വെളിപ്പെട്ടു എന്നത് ക്രിസ്തുവിന്റെ ജഡാവതാരത്തെ സൂചിപ്പിക്കുന്നു. കൊലോസ്യർ 1:26 വി സഭോഷനായ പൗലോസ് ഇതിനെക്കുറിച്ച് പ്രസ്താവിക്കുന്നത്, അത് പൂർവകാലങ്ങൾക്കും തലമുറകൾക്കും മറഞ്ഞുകിടന്ന മർമ്മമെങ്കിലും ഇപ്പോൾ അവൻ്റെ വിശുദ്ധന്മാർക്ക് വെളിപ്പെട്ടിരിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ ജനനം മുതൽ തൻ്റെ ശരീരം കല്ലറയിൽ അടക്കപ്പെട്ടതുവരെയുള്ള കാലയളവ് ഇതിൽ ഉൾപ്പെടുന്നു. ഗലാത്യർ 4:4 എന്താണ് കാണുന്നത്? എന്നാൽ കാലസമ്പൂർണത വന്നപ്പോൾ ദൈവം തൻ്റെ പുത്രനെ സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി ന്യായപ്രമാണത്തിന് കീഴ് ജനിച്ചവനായി നിയോഗിച്ചയച്ചത്. അവൻ ന്യായപ്രമാണത്തിന് കീഴുള്ളവരെ വിലക്ക് വാങ്ങിയിട്ട് നാം പുത്രത്വം പ്രാപിക്കേണ്ടതിന് തന്നെ. പൂർവാസ്തിക്യത്തിൽ ദൈവമായിരുന്ന മനുഷ്യനായി ദൈവമായിരുന്നവൻ മനുഷ്യനായി താണിറങ്ങി വന്നതായ സ്നേഹത്തെ ഇത് വെളിപ്പെടുത്തുന്നു. വചനം ജഡമായി തീർന്നു എന്നുള്ളത് ഒരു മർമ്മമാണ്. യോഹന്നാൻ 1:1-14 വാക്യങ്ങളിലും 2 കൊരിന്ത്യർ 8:9 ഫിലിപ്പിയർ 2:5-11 വാക്യങ്ങളിലും അത് വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നു. 2, ആത്മാവിൽ നീതീകരിക്കപ്പെട്ടു. പരിശുദ്ധാത്മാവിനാൽ യേശുക്രിസ്തു നീതീകരിക്കപ്പെട്ടു. യേശുക്രിസ്തുവിൻ്റെ സ്നാന സമയത്ത് ദൈവശബ്ദം കേട്ടു. മത്തായി 3:15-17 വാക്യങ്ങളിൽ നാം എന്താണ് കാണുന്നത്? യേശു അവനോട്, ഇപ്പോൾ സമ്മതിക്ക, ഇങ്ങനെ സകല നീതി നിവർത്തിക്കുന്ന നമുക്ക് ഉചിതമെന്ന് ഉത്തരം പറഞ്ഞു. എന്നാൽ അവൻ അവനെ സമ്മതിച്ചു. യേശു സ്നാനമേറ്റ ഉടനെ വെള്ളത്തിൽ നിന്ന് കയറി. അപ്പോൾ സ്വർഗം തുറന്നു. ദൈവാത്മാവ് പാവെന്ന പോലെ ഇറങ്ങി തൻ്റെ മേൽ വരുന്നത് അവൻ കണ്ടു. ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനെ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് സ്വർഗത്തിൽ നിന്നൊരു ശബ്ദവും ഉണ്ടായി. ഇതേ ആത്മാവ് മരുഭൂമലയിലെ രൂപാന്തരവേളയിലും യേശുക്രിസ്തുവിൻ്റെ പുനരുത്ഥാന സമയത്തും സ്വർഗാരോഹണ സമയത്തും ഇപ്രകാരം തന്നെക്കുറിച്ച് പ്രസ്താവിച്ചിരിക്കുന്നു. സങ്കീർത്തനങ്ങൾ 2:2 45:7 മർക്കോസ് 1:10 ലൂക്കോസ് 3:22 അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 4:27 10:38 യേശുക്രിസ്തു പരിശുദ്ധാത്മാവിനാൽ ആവിശക്തനായി സകല ശുശ്രൂഷകളും യുഗത്തിൽ നിർവഹിച്ചതായി രേഖപ്പെടുത്തിയിരിക്കുന്നു. ജഡം സംബന്ധിച്ച് ദാവീദിൻ്റെ സന്തതി നിന്ന് ജനിക്കുകയും മരിച്ചിട്ട് ഉയർത്തെഴുന്നേൽക്കയാൽ വിശുദ്ധിയുടെ ആത്മാവ് സംബന്ധിച്ച് ദൈവപുത്രൻ എന്ന് ശക്തിയോടെ നിർണയിക്കപ്പെടുകയും ചെയ്തു എന്ന് റോമർ 1:5 നാം കാണുന്നു. 3, ദൂതന്മാർക്ക് പ്രത്യക്ഷനായി. യേശുക്രിസ്തുവിൻ്റെ ജനനവേളയിലും പരീക്ഷാ സമയത്തും ഗെത്സെമനയിലും പുനരുത്ഥാനത്തിലും സ്വർഗാരോഹണ സമയത്തും ദൂതന്മാർ അവനെ പ്രത്യക്ഷനായി. ലൂക്കോസ് 2:9-14 വാക്യങ്ങളിൽ തൻ്റെ ജനനത്തിലും മത്തായി 4:11 തൻ്റെ പരീക്ഷാ സമയത്തും അപ്പോസ്തല പ്രവൃത്തി 1:11 തൻ്റെ സ്വർഗാരോഹണ സമയത്തും ദൂതന്മാർ പ്രത്യക്ഷപ്പെട്ടതായി പരിശുദ്ധാത്മാവ് ഉല്ലേഖനം ചെയ്യപ്പെട്ടിരിക്കുന്നു. 4, ജാതികളുടെ ഇടയിൽ പ്രസംഗിക്കപ്പെട്ടു. സ്വർഗാരോഹണത്തിന് മുമ്പ് കർത്താവാണ് ശിഷ്യന്മാർക്ക് ഈ മഹാനിയോഗം നൽകിയത്. മത്തായി 28:18-20 വാക്യങ്ങളിൽ നാം എന്താണ് കാണുന്നത്? യേശു അടുത്തു വന്നു. സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിക്കാൻ തക്കവണ്ണം ഉദ്ദേശിച്ചും കൊണ്ട് സകല ജാതികളെയും ശിഷ്യയാക്കിക്കൊള്ളുവിൻ. ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോടുകൂടെ ഉണ്ട് എന്നരുളി ചെയ്തു. എഫേസ്യർ 3:8 നാം എന്താണ് കാണുന്നത്? സകല വിശുദ്ധന്മാരിലും ഏറ്റവും ചെറിയവനായ എനിക്ക് ജാതികളോട് ക്രിസ്തുവിൻ്റെ അപ്രമേയ ധനത്തെക്കുറിച്ച് പ്രസംഗിപ്പാൻ കൃപ നൽകിയിരിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തി 8:5 ഫിലിപ്പോസ് സമിരിയയിൽ ക്രിസ്തുവിനെ പ്രസംഗിച്ചു. അപ്പോസ്തല പ്രവൃത്തി 8:35 ഫിലിപ്പോസ് എത്യോപ്യൻ ധനകാര്യ മന്ത്രിയോട് ക്രിസ്തുവിനെ പ്രസംഗിച്ചു. അപ്പോസ്തല പ്രവൃത്തി 9:20 യേശു തന്നെ ദൈവപുത്രൻ എന്ന് പള്ളികളിൽ പ്രസംഗിച്ച വിശുദ്ധ അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യ പട്ടണത്തിലും എഫെസൊസിലും തെസലോനിക്കയിലും ഗലാത്തിയ പ്രദേശങ്ങളിലും എല്ലാം ക്രിസ്തുവിനെ ജാതികളുടെ ഇടയിൽ പ്രസംഗിച്ചു. 5, ലോകത്തിൽ വിശ്വസിക്കപ്പെട്ടു. ഇതായിരുന്നു പ്രസംഗത്തിന്റെ ഫലം. യോഹന്നാൻ 1:12 നാം എന്ത് കാണുന്നു? അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. യോഹന്നാൻ 3:16 തൻ്റെ ഏകജാതനായി പുത്രൻ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. യോഹന്നാൻ 11:25 യേശു മാർത്തയോട് പറഞ്ഞത് എന്താകുന്നു? യേശു അവളോട്, ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ജീവിച്ചിരുന്ന് എന്നിൽ വിശ്വസിക്കുന്നവൻ ആരും ഒരു നാൾ മരിക്കയില്ല. ഇത് നീ വിശ്വസിക്കുന്നുവോ എന്ന് പറഞ്ഞു. അപ്പോസ്തല പ്രവൃത്തി 16:31 അപ്പോസ്തലനായ പൗലോസ് കാരാഗര പ്രമാണിയോട്, കർത്താവായ യേശു ക്രിസ്തു വിശ്വസിക്കുക, എന്നാൽ നീ നിന്റെ കുടുംബവും രക്ഷിക്കപ്പെടും എന്ന് അരുളി ചെയ്തു. 6 തേജസ്സിലെടുക്കപ്പെട്ടു. മർക്കോസ് 16:19 ഇങ്ങനെ കർത്താവായ യേശു അവരോട് അരുളി ചെയ്ത ശേഷം സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു, ദൈവത്തിൻ്റെ വലത്തു ഭാഗത്ത് ഇരുന്നു. അപ്പോസ്തല പ്രവൃത്തി 1:9 ഇത് പറഞ്ഞ ശേഷം അവർ കാണുക അവൻ സ്വർഗാരോഹണം ചെയ്തു. ഒരു മേഘം അവനെ മൂടിയിട്ട് അവരുടെ കാഴ്ചയ്ക്ക് മറഞ്ഞു. ലൂക്കോസ് 24:50-51 വാക്യങ്ങളിൽ അനന്തരം അവൻ അവരെ ബെഥാനിയോളും കൂട്ടിക്കൊണ്ടുപോയി കൈ ഉയർത്തി അവരെ അനുഗ്രഹിച്ചു. അവരെ അനുഗ്രഹിക്കൽ അവൻ അവരെ വിട്ടുപിരിഞ്ഞു സ്വർഗാരോഹണം ചെയ്തു. എബ്രായലേഖനം 8:1-2 വാക്യങ്ങളിൽ നാം ഈ പറയുന്നതിൻ്റെ സാരം എന്തെന്നാൽ സ്വർഗത്തിൽ മഹിമാസനത്തിൻ്റെ വലത്തുഭാഗത്ത് ഇരുന്നവനായി വിശുദ്ധ സ്ഥലത്തിൻ്റെയും മനുഷ്യനല്ല കർത്താവ് സ്ഥാപിച്ച സത്യകൂടാരത്തിൻ്റെയും ശുശ്രൂഷകനായ മഹാപുരോഹിതൻ നമുക്കുണ്ട്. 1 പത്രോസ് 1:21 നിങ്ങളുടെ വിശ്വാസവും പ്രത്യാശയും ദൈവത്തിൽ വെച്ചുകൊള്ളേണ്ടതിന് ദൈവം അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേപ്പിച്ചു. അവന് തേജസ് കൊടുത്തിരിക്കുന്നു. 1 പത്രോസ് 3:22 അവൻ സ്വർഗത്തിലേക്ക് പോയി ദൈവത്തിൻ്റെ വലത്തുഭാഗത്തിരിക്കുന്നു. ദൂതന്മാരും അധികാരങ്ങളും ശക്തികളും അവന് കീഴ്പ്പെട്ടിരിക്കുന്നു. വാസ്തവമായി അവൻ തേജസ്സിൽ എടുക്കപ്പെട്ടു. ശിഷ്യന്മാരുടെ ദൃഷ്ടിയിൽ നിന്ന് സ്വർഗാരോഹണം ചെയ്ത യേശുവിനെ മറച്ചത് ഷേക്കിന തേജസ്സായിരുന്നു. നമ്മുടെ വ്യക്തിപരമായ ജീവിതങ്ങളിൽ, കുടുംബങ്ങളിൽ, സഭകളിൽ ഈ ദൈവഭക്തിയുടെ മർമ്മം സർവസമ്മതമായി വലുതായി തീരുമാറാകട്ടെ. നമ്മുടെ സാക്ഷ്യവാചകങ്ങളിൽ, പ്രസംഗവേദികളിൽ, സഭാമണ്ഡലങ്ങളിൽ കെട്ടുകഥകളോ അതിയോക്തികളോ ഫലിതങ്ങളോ കർണരസമാകുമാറുള്ള വിഷയങ്ങളോ ദൈവഭക്തിയുടെ മർമ്മമോ എന്താണ് മുഴങ്ങിക്കേൽക്കുന്നത്? ശാന്തമായി ചിന്തിക്കാം, ഉത്തരം കണ്ടെത്താം. തിരുവെഴുത്തിൽ കാണുന്ന ചില മർമ്മങ്ങൾ: 1 ദൈവരാജ്യത്തിൻ്റെ മർമ്മം, മർക്കോസ് 4:11 തിരുവചന ഘോഷണത്തെ വിത്ത് വിതയ്ക്കുന്നതിനോട് ഉപമിച്ച് പഠിപ്പിച്ചതാണ് മർക്കോസ് 4:1-9 രേഖപ്പെടുത്തിയിരിക്കുന്നത്. വിതയ്ക്കുമ്പോൾ ചിലത് വഴിയരികെ വീണു, പറവകൾ വന്നു തിന്നുകളഞ്ഞു. മറ്റു ചില പാറസ്ഥലത്ത് ഏറിയ മണ്ണില്ലാത്തയിടത്ത് വീണു, മണ്ണിന് താഴ്ചയില്ലായിയാൽ ക്ഷണത്തിൽ മുളച്ചു, സൂര്യനുദിച്ചാറ ചൂട് തട്ടി ഉണങ്ങിപ്പോയി. മറ്റു ചിലത് മുള്ളിനിടയിൽ വീണു, മുള്ള മുളച്ചു വളർന്നു, അതിനെ ഞെരുക്കിക്കളഞ്ഞു, അത് വിളഞ്ഞതുമില്ല. മറ്റു ചിലത് നല്ല മണ്ണിൽ വീണു, മുളച്ചു വളർന്ന് ഫലം കൊടുത്തു, 30, 60, 100 മേനി വിളഞ്ഞു. ഇതായിരുന്നു കർത്താവ് ജനത്തെ ഉപദേശിക്കയിൽ പറഞ്ഞത്. അനന്തരം അവൻ തനിച്ചിരിക്കുമ്പോൾ അവനോടുകൂടെയുള്ള ശിഷ്യന്മാർ 12 പേര് ഉപമകളെക്കുറിച്ച് ചോദിച്ചു. അപ്പോൾ യേശു അവരോട് പ്രത്യുത്തരമായി പറഞ്ഞത്, ദൈവരാജ്യത്തിൻ്റെ മർമ്മം നിങ്ങൾക്ക് നൽകപ്പെട്ടിരിക്കുന്നു, പുറത്തുള്ളവർക്കോ സകലവും ഉപമകളാൽ ലഭിക്കുന്നു. 2 സുവിശേഷത്തിൻ്റെ മർമ്മം, റോമർ 16:24-25 വാക്യങ്ങളിൽ പൂർവകാലങ്ങളിൽ മറഞ്ഞിരുന്നിട്ട് ഇപ്പോൾ വെളിപ്പെട്ടു വന്നത് നിത്യ ദൈവത്തിൻ്റെ നിയോഗപ്രകാരം സകല ജാതികൾക്കും വിശ്വാസത്തിൻ്റെ അനുസരണത്തിനായി പ്രവാചകന്മാരുടെ എഴുത്തുകളാൽ അറിയിച്ചിരിക്കുന്നതുമായ മർമ്മത്തിൻ്റെ വെളിപ്പാടിന് അനുസരണമായുള്ള എൻ്റെ സുവിശേഷത്തിനും യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രസംഗത്തിനും ഒത്തവണ്ണം നിങ്ങളെ സ്ഥിരപ്പെടുത്തുവാൻ കഴിയുന്ന ഏകജ്ഞാനിയായ ദൈവത്തിന് യേശുക്രിസ്തു മുഖാന്തരം എന്നേക്കും മഹത്വം ഉണ്ടാകുമാറാകട്ടെ. ആമേൻ. കർത്താവായ യേശുക്രിസ്തു 12 പേരെ തിരഞ്ഞെടുത്തു സുവിശേഷം അറിയിപ്പാനായി അയച്ചപ്പോൾ പറഞ്ഞതെന്ത്? മത്തായി 10:5-7 വരെ വാക്യങ്ങളിൽ ഈ 12 പേരെ യേശു അയക്കുമ്പോൾ അവരോട് ആജ്ഞാപിച്ചത് എന്തെന്നാൽ, ജാതികളുടെ അടുക്കൽ പോകാതെയും ശമരിയരുടെ പട്ടണത്തിൽ കടക്കാതെയും ഇസ്രായേൽ ഗ്രഹത്തിലെ കാണാതെ പോയ ആടുകളുടെ അടുക്കൽ തന്നെ ചൊല്ലുവിൻ. നിങ്ങൾ പോകുമ്പോൾ സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് ഘോഷിപ്പീൻ. സുവിശേഷവും അതിൻ്റെ അനുഗ്രഹങ്ങളും യഹൂദജനത്തിന് മാത്രമുള്ളത് എന്ന് സ്ലീഹന്മാർ പോലും ഒരു കാലത്ത് ധരിച്ചിരുന്നു. അങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നു. ജാതികൾക്കും സുവിശേഷത്തിൻ്റെ അനുഗ്രഹത്തിന് അർഹരാകും എന്ന് പെന്തക്കോസ് നാൾ വരെ മർമ്മമായിരുന്നു. എഫേസ്യ ലേഖനം 3:5-6 അധ്യായങ്ങൾ വായിക്കുമ്പോൾ കർത്താവിൻ്റെ ഉയർപ്പിന് ശേഷം സ്വർഗാരോഹണം ചെയ്യുന്നതിന് മുമ്പ് ശിഷ്യഗണങ്ങളോട് ആജ്ഞാപിച്ചത് മത്തായി 28:19-20 വാക്യങ്ങളിൽ കാണുന്നുണ്ട്. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളി. ഞാനോ ലോക അവസാനത്തോളം എല്ലാ നാളും നിങ്ങളോടുകൂടെ ഉണ്ട് എന്ന് അരളി ചെയ്തു. കൊർന്നലിയോസിന്റെ ഭവനത്തിൽ പത്രോസ് ശ്ലീഹ സുവിശേഷം അറിയിക്കാൻ കടന്നുപോയത് പ്രത്യേക ദർശനവും ദൈവശബ്ദവും കേട്ടത് നിമിത്തമായിരുന്നു. അവർ അന്യഭാഷകളിൽ സംസാരിക്കുന്നതും ദൈവത്തെ മഹത്വീകരിക്കുന്നതും കേൾക്കയിൽ പത്രോസിനോടുകൂടെ വന്ന പരിച്ഛേദനക്കാരായ വിശ്വാസികൾ പരിശുദ്ധാത്മാവ് എന്ന ദാനം ജാതികളുടെ മേലും പകർന്നത് കണ്ട് വിസ്മയിച്ചു എന്ന് അപ്പോസ്തല പ്രവൃത്തി 10:45 45-46 വാക്യങ്ങളിൽ നാം വായിക്കുന്നു. 3, ഉയർത്തെഴുന്നേൽപ്പിന്റെ മർമ്മം. 1 കൊരിന്ത്യർ 15:50-51 വാക്യങ്ങളിൽ ഞാൻ ഒരു മർമ്മം നിങ്ങളോട് പറയാം. നാം എല്ലാവരും നിദ്ര കൊള്ളുകയില്ല, എന്നാൽ അന്ത്യകാഹള നാദത്തിങ്കൽ പെട്ടെന്ന് കണ്ണിമയ്ക്കുന്ന ഇടയിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും. കാഹളം ധ്വനിക്കും, മരിച്ചവർ അക്ഷയരായി ഉയർക്കുകയും നാം രൂപാന്തരപ്പെടുകയും ചെയ്യും. ഇത് ഇന്നും ഒരു മർമ്മമായ വിഷയമാണ്. കാരണം ഇന്ന് വരെ ഇത് സംഭവിച്ചിട്ടില്ല. മരിച്ചവർ ഉയർത്തിട്ടുണ്ട്, എന്നാൽ അവർ പുനരുത്ഥാന ശരീരത്തിലല്ലായിരുന്നു ഉയർത്തത്. പുനരുത്ഥാന ശരീരത്തിലായിരുന്നു എങ്കിൽ അവർ വീണ്ടും മരിക്കയില്ലായിരുന്നു. പഴയ നിയമകാലത്ത് 7 പേർ ഉയർത്തപ്പെട്ടിട്ടുണ്ട്. പുതിയ നിയമകാലത്ത് ഉയർത്ത 3 പേരും വീണ്ടും പഴയ നിയമകാലത്ത് ഉയർത്ത 7 പേരും പിന്നീട് മരിച്ചു. പുനരുത്ഥാനത്തിൽ ആദ്യബലം ക്രിസ്തുവാണ്. 1 കൊരിന്ത്യർ 15:21 വാക്യം. പുനരുത്ഥാനത്തിന് 5 നിരകളുണ്ട്. കർത്താവായ യേശു ക്രിസ്തു 1-ാം നിര, ക്രിസ്തുവിനുള്ളവർ അവൻ്റെ വരവെങ്കിൽ 2-ാം നിര, മഹോദരകാലത്തിൽ 144,000 യഹൂദജനം അത് 3-ാം നിര, മഹോദരകാലത്തെ രക്ഷതഗണം 4-ാം നിര, മഹോദരകാലത്ത് ഐക്യപ്പെടുന്ന 2 സാക്ഷികൾ 5-ാം നിര. പുനരുത്ഥാനമുണ്ടെന്ന് പഴയ നിയമസഭ വിശ്വസിച്ചിരുന്നു. എന്നാൽ രൂപാന്തരീകരണം വിശുദ്ധ അപ്പോസ്തലനായ പൗലോസിലേക്കാണ് വെളിപ്പെട്ട മർമ്മമാണ്. 4, അധർമ്മത്തിൻ്റെ മർമ്മം. 2 തെസ്സലോനിക്കർ 2:7, വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും അനീതിയുടെ സകല വഞ്ചനയോടും കൂടെ വെളിപ്പെടുവാൻ പോകുന്ന ഒരു അധർമ്മ മൂർത്തിയെക്കുറിച്ച് ഉള്ള മർമ്മം വിശുദ്ധ അപ്പോസ്തലനായ പൗലോസിന് വെളിപ്പെട്ടു. 5, വിശ്വാസത്തിൻ്റെ മർമ്മം. 1 തിമോത്തിയോസ് 3:9, അവർ വിശ്വാസത്തിൻ്റെ മർമ്മം ശുദ്ധ മനസാക്ഷിയിൽ വെച്ചുകൊള്ളുന്നവർ ആയിരിക്കണം. ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ അനേക കാര്യങ്ങൾ പഴയ നിയമകാലത്ത് രഹസ്യമായിരുന്നു, മറഞ്ഞിരുന്നു. അത് മറന്നീക്കിയത് പുതിയ നിയമകാലത്തായിരുന്നു. അതുകൊണ്ടാണ് വിശ്വാസത്തിൻ്റെ മർമ്മം എന്ന് പറയുന്നത്. വിശ്വാസം എന്നതോ ആശിക്കുന്നതിന് ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാകുന്നുവല്ലോ. 6, ദൈവഭക്തിയുടെ മർമ്മം. 1 തിമോത്തിയോസ് 3:16, യേശുക്രിസ്തുവിൻ്റെ മനുഷ്യാവതാരവും രൂപാന്തരീകരണവും തേജസ്കരണവും സുവിശേഷത്തിൻ്റെ കാതലായ വിഷയങ്ങളാണ്. അത് ജാതിമത ഭേദമന്യേ പ്രസംഗിക്കപ്പെട്ടതും വിശ്വസിക്കപ്പെട്ടതും ദൈവഭക്തിയുടെ മർമ്മമാണ്. 7 നക്ഷത്രങ്ങളുടെ മർമ്മം. വെളിപ്പാട് പുസ്തകം 1:20, ദർശനം കണ്ടപ്പോൾ 7 നക്ഷത്രം ഒരു മർമ്മമായിരുന്നു. 7 നക്ഷത്രം 7 സഭകളുടെ ദൂതന്മാരായിരുന്നു എന്ന് വ്യാഖ്യാനിച്ചു കൊടുത്തപ്പോൾ ആ മർമ്മം വെളിപ്പെട്ടു. 8, മർമ്മം മഹതിയാം ബാബിലോൺ. വെളിപ്പാട് പുസ്തകം 17:5, ഇങ്ങനെ അനേക മാർമിക വിഷയങ്ങൾ തിരുവെഴുത്തുകളിൽ ദർശിക്കാൻ കഴിയുന്നു. കുറെ കാലത്തേക്ക് മറഞ്ഞിരുന്നതും പിന്നീട് വെളിപ്പെടുന്നതുമായ കാര്യങ്ങൾക്കാണ് മർമ്മം എന്ന് പറയുന്നത്. ഉദാഹരണമായി എനിക്കൊരു കത്ത് ലഭിച്ചു. അത് പശ കൊണ്ട് ഒട്ടിച്ച കവറിലാണ് കിട്ടിയത്. അത് പൊട്ടിച്ചു നോക്കിയ സമയം വരെ കത്തിലെ വിവരങ്ങളെല്ലാം എനിക്ക് മർമ്മമായിരുന്നു. കവർ തുറന്നപ്പോൾ ഞാൻ പഠിച്ചിട്ടില്ലാത്ത ഭാഷയിലാണ് ആ കത്ത് എനിക്ക് വന്നത്. അപ്പോഴും കത്തിലെ സന്ദേശം എനിക്ക് മർമ്മമായിരുന്നു. പല ആളുകളെ സമീപിച്ചതിന് ശേഷം തെലുങ്ക് ലിപിയിലാണ് ആ കത്തെന്ന് എനിക്ക് മനസ്സിലായി. തെലുങ്ക് ഭാഷ അറിയാവുന്ന ഒരു ദൈവദാസന്റെ സഹായത്താൽ ആ കത്തിലെ സന്ദേശം ഞാൻ മനസ്സിലാക്കിയ ശേഷം ആ കത്തെനിക്ക് പിന്നെ മർമ്മമല്ലായിരുന്നു. ഇതുപോലെ തിരുവെഴുത്തിലെ അനേക മർമ്മങ്ങൾ മനസ്സിലാക്കുവാൻ നമ്മുടെ വ്യക്തിപരമായ പരിശ്രമം ആവശ്യമാണ്. കരുണാസമ്പന്നനായ സ്വർഗീയ പിതാവേ, തിരുവചന രഹസ്യങ്ങളെ ഗ്രഹിക്കുവാൻ ഞങ്ങളുടെ ഹൃദയ കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അതിമഹത്വമുള്ള നാമത്തിൽ അപേക്ഷിക്കുന്നു. ദയോടെ കേൾക്കുമാറാകണമേ. ആമീൻ, ആമീൻ, ആമീൻ.